Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Sukaripad, Sushuptanayirikkunnu, Purushanta Karyathilpettirikkunnu, Astithvathinte Karyathilpettathanu, Adivide Ullu, Avide Illa. ആ സുഷുപ്തനായിരിക്കുന്നവൻ അതിൽ നിന്നുകൊണ്ട് അവിടെ ഏകം അദ്വിതീയം അതുകൊണ്ടാവും. ഇതുണ്ടെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല. അവിടെ ജ്ഞാനമോ അജ്ഞാനമോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ പറയുന്നതിന്റെ താല്പര്യം. എന്താണ് ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഈ ജാഗ്രതത്തിലെ ഇതെന്തോ അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ജാഗ്രതത്തിലെ ജ്ഞാനവും അജ്ഞാനവും രണ്ടും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് സ്വകാര്യപരിതം അന്യം നാസ്തി. അവിടെ മറ്റൊന്നുമില്ല, ജ്ഞാനാജ്ഞാനങ്ങളൊന്നുമില്ല. ഇതി ഏകം ഏവ. അതുകൊണ്ടാണ് ഏകം ഏവ. ഏകോ എന്ന് പറയുക മാത്രമല്ല, ഏവ വീണ്ടും സംശയമില്ല. എന്നാലും അതെങ്ങനെ ശരിയാകും? അവിടെ ഒരു അജ്ഞാനം കൂടി വേണ്ടേ? അവിടെ അസ്തിത്വം മാത്രം മതിയോ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇതിനൊക്കെ സമാധാനം? ഇതിനൊക്കെ സമാധാനം ഇവിടെ ആകട്ടേണ്ടത്, അവിടെയല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ശ്രുതി കിട്ടാറുണ്ടോ? കിട്ടാറില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അവിടെ ഒരു ചോദ്യം ഉന്നയിക്കാറുണ്ടോ? അതുമില്ല. ഈ ചോദ്യോത്തരങ്ങളുടെയൊക്കെ തലം അതിവിടെ തന്നെയാണ്. ചോദ്യോത്തരവും ഇവിടെ അവസാനിക്കണം. അവിടെയാണെങ്കിലോ അതൊന്നുമില്ല. ഏകമേവ, കേവലം സ്വത്ത് മാത്രം. ഇത് തന്നെയാണ് സൃഷ്ടിക്കു മുമ്പ്. സൃഷ്ടിക്കു മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വൈഷമ്യം എന്താണ്? ഈ സൃഷ്ടിയിലെ ദീർഘമായ കാലബോധം. സൃഷ്ടി എന്ന് തുടങ്ങിയെന്ന് നമുക്കറിയാം. അത് അനാദിയായ ഒരു കാലപ്രവാഹത്തിൽ എന്നോ സംഭവിച്ചതാണ്. ആ കാലത്തിനൊപ്പം നടന്നു പോകാൻ നമ്മുടെ ബുദ്ധിക്ക് ശേഷിയില്ല. ബുദ്ധിക്ക് കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റും. നമ്മുടെ ബുദ്ധിക്ക് പരമാവധി കാലത്തെ ഏതുവരെ ഉൾക്കൊള്ളാൻ പറ്റും? എന്തിനാ നമ്മുടെ ജന്മം മുതലുള്ള കാലം പോലും ഉൾക്കൊള്ളാൻ ബുദ്ധിക്ക് കഴിയില്ല. ഏറെക്കുറെ വിസ്മൃതമാണ്. അപ്പോൾ സൃഷ്ടിയുടെ ആദ്യം എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ആർക്ക് സാധ്യം? എന്നാൽ സാധ്യമാണ്. എങ്ങനെ? ഈ സുഷുപ്തിക്ക് ശേഷമുള്ള കാലം അത് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതാണ്. അതുകൊണ്ടാണ് സൃഷ്ടി അഗ്രെ സൃഷ്ടിക്കു മുമ്പെന്നുള്ളതിനെ പറഞ്ഞിട്ടും അതിനെ വിട്ടിട്ട് വീണ്ടും സുഷുപ്തിയിലേക്ക് വരുന്നു. സുഷുപ്തിക്ക് ശേഷം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാലമാണ്. സുഷുപ്തിക്ക് ശേഷമുള്ള കാലം അതൊരു ചെറിയ കാലയളവാണ്. ആ കാലത്തിന് മുമ്പ് അവിടെ സന് മാത്രം. എന്താണ് ഏകം ഏവ? സത്ത് മാത്രം, രണ്ടാമതൊന്നുമില്ല. അത് ചിന്തിച്ച് മനസ്സിലാക്കും. ഇവിടുത്തെ ജ്ഞാന അജ്ഞാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അദ്വിതീയം ഏകശബ്ദത്തെ വ്യാഖ്യാനിച്ചിട്ടടുത്ത് അദ്വിതീയത്തെ വ്യാഖ്യാനിക്കുന്നു. അദ്വിതീയം ഇതി മൃദ്വ്യതിരേകീണ മൃദു യഥ അന്യ ഘടാദ്യാകാരേണ പരിണമി ഇതൃ കുലാലാദി നിമിത്ത കാരണം ദുഷ്ടം തഥ മൃദ്വ്യതിരേകീണ സത സൗകാര്യ കാരണം ദ്വിതീയം വസ്തുന്തരം പ്രാപ്തം പ്രതിഷിദ്ധ്യത ദ്വിതീയം ഇതി നാസ്യ ദ്വിതീയം വസ്തുന്തരം വിദ്യതീത്യദ്വിതീയം. മൃദ്ദൃഷ്ടാന്തമാണ് ഇവിടെ പറയുന്നത്. മൃദ്ദൃഷ്ടാന്തം എപ്പോഴും പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അസൃഷ്ടിക്ക് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച്. കാരണം സൃഷ്ടി എന്ന് പറയുന്നത് ഇന്നലെ എന്നിങ്ങനെ പിന്നിലേക്ക് പോകുന്നതാണ് സൃഷ്ടി. അതിവിടെ നിന്ന് പിന്നെ മുന്നിലേക്കും പോകുന്നു. ദീർഘമായ കാലം, ആ കാലത്തിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ചാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് മൃത്തിനെ എടുക്കും. മൃത്തും പാത്രവും പോലെ. പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരും, എന്താണ് മൃത്തിൽ നിന്ന് പാത്രം ഉണ്ടാകുമ്പോൾ ഇവിടെ പറഞ്ഞത് ഒരാൾ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴുക്ക് മണ്ണ് കൂട്ടി വെച്ച കണ്ടു, തിരിച്ചു വന്നപ്പോൾ പാത്രങ്ങൾ കണ്ടു. ഇപ്പൊ ഈ കാണുന്ന പാത്രങ്ങളെല്ലാം ആ മൃത്ത് തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ച്. പക്ഷെ അയാൾ ഒന്നുകൂടെ കാണുന്നുണ്ട്, എന്താണ് അവിടെ അതുണ്ടാക്കുന്നതാണ് കുലാലൻ, അപ്പണി ചെയ്യുന്നതാണ്. അപ്പൊ അയാളുടെ കൂടെ ഇല്ലാതെ എങ്ങനെ മൃത്തെങ്ങനെ പാത്രമാകും? അവിടെ ഒരുവൻ വേണമല്ലോ, ഒരാൾ കൂടെ അംഗീകരിക്കണം. ഒരാളെ മാത്രമല്ല, അങ്ങനെ ചിന്തിച്ചാൽ പലതും അംഗീകരിക്കും. ഒരിക്കലും മൃത്ത് സ്വയം പാത്രമാകുന്നില്ല. ഈ പറഞ്ഞു വരുന്ന അദ്വിതീയം എന്നങ്ങനെ പറയാൻ പറ്റും, ഒന്ന് മാത്രം മൃത്തിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റും. അദ്വിതീയം അത് പറയാൻ കഴിയത്തില്ല. പക്ഷെ സൃഷ്ടിക്കു മുമ്പ് പറയുമ്പോൾ എന്താണ് അദ്വിതീയം? അതും ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ദൃഷ്ടാന്തം പറയുന്നത് കാര്യകാരണങ്ങൾക്കുള്ള അദ്വിതീയത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, അനന്യത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അനന്യത്വം എന്ന് പറഞ്ഞാൽ നൃത്തിൽ നിന്നുണ്ടായ ആ പാത്രം നൃത്ത് തന്നെയാണ്, അതാണ് അനന്യത്വം. അത് ബോധിപ്പിക്കാനാണ് ആ ദൃഷ്ടാന്തം. അത് സുഷുപ്ത ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന പൂർണ്ണമായ ഭേദമാണ്. ഞാൻ വേറെ, നീ വേറെ. ഇതിനെ സുഷുപ്തിയിലൂടെ അഭേദത്തെ സമർത്ഥിക്കാൻ കാര്യമില്ല. നീ പറയാൻ കഴിഞ്ഞ എന്താണ്? സുഷുപ്തിയിൽ ഞാനും നീയും ഒന്നായിരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ജാഗ്രതയിൽ ഞാനും നീയും വേറെ ആയിട്ടായിരിക്കുന്നു. അത് യുക്തിയിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസമുള്ള കാര്യമാണ്. സുഷുപ്തി ചെന്നപ്പോ ഇത്രയും പറയാം, എന്താണോ സുഷുപ്തിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അത് പറയാം. സുഷുപ്തിയിൽ കേവലം ഞാൻ മാത്രമായിരുന്നു. പക്ഷെ സുഷുപ്തിയിൽ ഞാനും നീയും ഒന്നായിരുന്നു എന്ന് യുക്തിയിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസം. പക്ഷേ മൃദൃഷ്ടാന്തം അങ്ങനെയല്ല, അനന്യത്വം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം മൃത്തിൽ നിന്നുണ്ടായ പല സാധനങ്ങൾ, പല തരത്തിലുള്ള പാത്രങ്ങൾ, പല രൂപത്തിലുള്ള പാത്രങ്ങൾ, പല നാമങ്ങളും പല രൂപവുമുള്ള പാത്രങ്ങളെല്ലാം മൃത്ത് തന്നെ. അത് ബോധിക്കുന്നതിന് യുക്തിഭംഗമില്ല, വളരെ അനായാസമായി ബോധിക്കും. അതുകൊണ്ട് അനന്യത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ആ മൃദൃഷ്ടാന്തം കൊടുക്കുന്നത്. സുഷുപ്തി ദൃഷ്ടാന്തം എന്നതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന ആ അദ്വിതീയത്വത്തെ ബോധിപ്പിക്കാൻ. അദ്വിതീയത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ നാമരൂപങ്ങൾ, ജാഗ്രത് പ്രപഞ്ചം, ഈ ജാഗ്രത് പ്രപഞ്ചം അവിടെ കേവലമായ സത് മാത്രമായിരുന്നു, രണ്ടാമതൊന്നുണ്ടായിരുന്നില്ല അവിടെ. അതാണ് അദ്വിതീയത്വം. മൃദൃഷ്ടാന്തത്തിൽ അദ്വിതീയത്തെ ബോധപ്പെടാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് മൃത്തായിരുന്നപ്പോൾ തന്നെ അവിടെ കുലാലനുണ്ടായിരുന്നു, ഉണ്ടാക്കുന്ന ആളുണ്ടായിരുന്നു, അവിടെ പല പ്രവൃത്തികളും നടന്നു. മൃത്തിൽ അങ്ങനെ അദ്വിതീയത്വം ബോധ്യപ്പെടും. മൃത്തിൽ നിന്നൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവിടെ അദ്വിതീയത്വത്തെ ബോധ്യപ്പെടാൻ പ്രയാസമാണ്, അനന്യത്വത്തെ ബോധ്യപ്പെടും. മൃത്തും കാര്യവും മാത്രം എടുത്തുകഴിഞ്ഞ പക്ഷേ മൃത്തൊരിക്കലും സ്വയം പാത്രമായി മാറുന്നില്ല. ഒരാളുകൂടി വേണം അവിടെ. ഒരാളെ കൂടി അംഗീകരിക്കുമ്പോൾ അദ്വിതീയത്വം ബോധ്യപ്പെടാൻ പ്രയാസം. മൃത്ത് തനിയല്ലോ അതായി മാറിയത്, അവിടെ വേറൊരാൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എങ്ങനെ അദ്വിതീയം എന്ന് പറയാൻ പറ്റും? അപ്പം അത് ബോധിപ്പിക്കാനല്ല, ഓരോ ദൃഷ്ടാന്തങ്ങളും ഓരോ കാര്യത്തെ ബോധിപ്പിക്കാനാണ്. എന്തിനു വേണ്ടി? അനന്യത്വത്തെ ബോധിപ്പിക്കാൻ. അവിടെ കാരണമായി സ്വീകരിച്ചിരിക്കുന്ന ഏതും മൃത്ത്, കാര്യമായി സ്വീകരിച്ചിരിക്കുന്ന അനന്തമായ പാത്രം, രണ്ടും അനന്യമാണ്. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ അദ്വിതീയത്വം ബോധ്യപ്പെടുന്നു. ആ സുഷുപ്തിയിൽ നിന്നും ആ അസ്തിത്വത്തിൽ നിന്നാണ് ഈ ജാഗ്രത അനുഭവങ്ങളെല്ലാം ഉണ്ടായത്, നാമരൂപാത്മകമായ അനുഭവം. ഇതം ബുദ്ധി, അഹം ബുദ്ധി, ഇതെല്ലാം ഉണ്ടായത് അവിടെ നിന്നാണ്. പക്ഷെ അവിടെയോ, അവിടെ ആ അസ്തിത്വമല്ലാതെ മറ്റൊന്ന് അംഗീകരിക്കേണ്ടി വരുന്നില്ല. മൃത്തിനോടൊപ്പം കുലാലനെ അംഗീകരിച്ചതുപോലെ ഇതിന്റെ സൃഷ്ടികർത്താവായും മറ്റൊരാൾ ഒന്നിനെ അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ചർച്ച ചെയ്തതെന്ന് മനസ്സിലായി. അജ്ഞാനത്തെ സ്വീകരിക്കാം, അജ്ഞാനം ഉൾപ്പെടെയുള്ള ഒന്നിനെയും രണ്ടാമതൊന്നിനെ സ്വീകരിക്കാൻ പറ്റില്ല. യുക്തി കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല, പരമാർത്ഥികമായി ചിന്തിച്ചാലും സ്വീകരിക്കാൻ പറ്റില്ല. കേവലമായ സൻ മാത്രം അദ്വിതീയം, അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏകവും അത് അദ്വിതീയവുമായിരുന്നു എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവം തന്നെയാണ് എന്താണ് അവിടെ രണ്ടാമതൊന്നും, രണ്ടാമതും തന്നെ ഞാൻ അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്ന എന്താണോ, ഞാനല്ലാതെ രണ്ടാമതൊന്നിനെ അറിഞ്ഞില്ല. ആരെയും അറിഞ്ഞില്ല, പറഞ്ഞു ഉണർന്നിട്ട് നമ്മൾ പറയാറുണ്ട് ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ എന്നെ അല്ലാതെ മറ്റൊന്നിനെയും അറിഞ്ഞില്ല. എന്നെ എങ്ങനെ അറിഞ്ഞു, ഞാനവിടെ കേവലം അസ്തിത്വമായി നിലനിന്നു, അതാണ് എന്നെ അറിഞ്ഞു എന്ന് പറയുന്നു. എന്റെ ആ കേവല സദ്ഭാവമല്ലാതെ തൻ മാത്രം, അതല്ലാതെ മറ്റൊന്നിനെ അറിഞ്ഞില്ല, അദ്വിതീയം. അതാണ് മൃത് വ്യതിരേഖേണ മൃദോ യഥാ അന്യഘടാദ്യാകാരേണ പരിണമായി ഇത്ര കുലാലാദി നിമിത്ത കാരണം. കുലാലം തുടങ്ങിയ പല നിമിത്തങ്ങളുമുണ്ട്. കുലാലം വേണം, മൃത്ത് വേണം, ജലം വേണം, പല കാര്യങ്ങൾ, ചക്രം വേണം, ദണ്ഡ് വേണം, കാലം അനുകൂലമായി വരണം, പലതും. ദൃഷ്ടം തഥാ സദ്വ്യതിരേഖേണ, അതുപോലെ ഇവിടെ സത്തല്ലാതെ തന്റെ അസ്തിത്വമില്ലാതെ സദഹ സഹകാരി കാരണം ദ്വിതീയം വസ്തുന്തരം, ആ സത്തിന് സഹകാരിയായി രണ്ടാമത് ഏതെങ്കിലും ഒരു വസ്തു പ്രാപ്തം പ്രതിഷിദ്ധിതേ, എന്തെങ്കിലും ഒന്നിനെ പ്രാപ്തമായാൽ നിഷേധിക്കും, സുഹൃത്തെയും സർവത്തെയും നിഷേധിക്കുകയാണ്. ശരിയായി ചിന്തിക്കുന്നവർ അദ്വിതീയം, ഒന്നിനെ അവിടെ സമർത്ഥിക്കാൻ പറ്റില്ല. ഏതിനെങ്കിലും നിങ്ങൾ സമർത്ഥിക്കാൻ പോയ യുക്തി കൊണ്ട് അതേ യുക്തി കൊണ്ട് തന്നെ അതിനെ നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ അദ്വിതീയമായിരുന്നു. നാസ്യ ദ്വിതീയം വസ്തുന്തരം വിദ്യതീയം, ഇതിന് രണ്ടാമതായി മറ്റൊരു വസ്തുവില്ല, അതുകൊണ്ടാണ് അതിനെ അദ്വിതീയം എന്ന് പറയുന്നത്. അതിനെ സൃഷ്ടിക്കുന്നു മുമ്പ് അദ്വിതീയമായിരുന്നു, ഈ ജാഗ്രതത്തിന് മുമ്പ് അത് അദ്വിതീയമായിരുന്നു, ഏകമായിരുന്നു. അവിടെ നിന്ന് ഈ ജാഗ്രതത്തിലേക്ക് വരുന്നു, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ആ അവസ്ഥയിൽ രണ്ടാമത് എന്തെങ്കിലും ഒന്നുണ്ടെന്ന് അറിയാതിരുന്ന അവസ്ഥ നമ്മൾ സാധാരണ അറിഞ്ഞില്ല എന്ന് പറയും, അറിയുന്നില്ല എന്ന് പറയും. അപ്പോ അവിടെ അറിവിന് വിഷയമാകേണ്ട വസ്തുവിനെ നിഷേധിക്കാതിരുന്ന് അറിയുന്നില്ല എന്ന് പറയുന്നു. എനിക്ക് രാമനെ അറിയില്ല എന്ന് പറയും. രാമൻ എന്ന് പറയുന്ന ഒരു വസ്തു ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അറിയില്ല എന്ന് പറയുമ്പോൾ എന്താണോ, അറിവിന്റെ വസ്തുവിനെ നിഷേധിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് അറിവിന് വിഷയമായി രാമൻ എന്ന് പറയുന്ന ഒരാളില്ല, എന്നെ സംബന്ധിച്ചുണ്ടായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അറിവിന്റെ വിഷയത്തെ ഇവിടെ നിഷേധിക്കും. അങ്ങനെ ഓരോ അറിവിന്റെ വിഷയത്തെയും നിഷേധിക്കുക. ഞാൻ പറയുന്നു, എനിക്ക് രാമനെ അറിയില്ല, കൃഷ്ണനെ അറിയുന്നില്ല, പശുവിനെ അറിയില്ല, കുതിര അറിയില്ല, അങ്ങനെ നിഷേധിക്കുക. എന്തിനെയൊക്കെ നമുക്കറിയാൻ കഴിയുമോ, അറിയാൻ പറ്റുമോ, അതിനെല്ലാം അങ്ങനെ നിഷേധിക്കാൻ പറ്റും. അങ്ങനെ ഏതുവരെ നിഷേധിക്കാൻ പറ്റും, അങ്ങനെ നിഷേധിച്ചു പോയാൽ ഒരാൾ നിഷേധിക്കുന്നു, ഓരോന്ന് ഓരോന്നായിട്ട് നിഷേധിക്കുകയാണ്. എനിക്കിതറിയില്ല, അതറിയില്ല, അങ്ങനെ നിഷേധിച്ചു പോയാൽ ഏതുവരെ നിഷേധിക്കാൻ പറ്റും, അവസാനം നിഷേധിക്കുന്ന എന്തിനായിരിക്കും. അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവസാനം നിഷേധിക്കും നമ്മുടെ അറിവില്ലായ്മയായിരിക്കും. അതിനായിരിക്കും നിഷേധിക്കുന്നു. കാരണം മറ്റുള്ളതെല്ലാം എങ്ങനെയാണോ അറിവിന്റെ വിഷയമായി വരുന്നത്, അതുപോലെ ഈ അറിവില്ലായ്മ അറിവിന്റെ വിഷയമായി വരും. അറിവില്ലായ്മയെ നിഷേധിക്കും. അറിവില്ലായ്മ ഉൾപ്പെടെയുള്ള സർവത്തെയും നിഷേധിക്കുമ്പോഴേ പറയാൻ പറ്റുന്നതാണ് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും. അല്ല പറയണം, അറിവില്ലായ്മ ഞാൻ നിഷേധിച്ചില്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും, ഞാൻ ഒന്നും അറിഞ്ഞില്ല പക്ഷേ എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നു, ഒന്നും അറിഞ്ഞില്ല, പാടെ നിഷേധിക്കുകയാണ്, സർവത്തെയും നിഷേധിക്കുകയാണ്. ഒന്നിൻ്റെ എന്തെങ്കിലും അസ്തിത്വത്തെ നമുക്ക് സമർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. എന്നാലേ അറിവില്ലായ്മ അംഗീകരിക്കാൻ പറ്റും. പറഞ്ഞുള്ള അറിവില്ലായ്മയ്ക്ക് ഒരു വിഷയം വേണം. എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറയുന്നിടത്ത് അറിവില്ലായ്മ കാണും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒന്നും അറിഞ്ഞില്ല, പാടെ നിഷേധിക്കും. പാടെ നിഷേധിക്കുമ്പോൾ എങ്ങനെയാണോ സർവ്വ വിഷയങ്ങളെയും നിഷേധിച്ചത്, അതുപോലെ അറിവില്ലായ്മയും നിഷേധിക്കും. അങ്ങനെ നിഷേധിക്കാൻ ശേഷിക്കുന്ന എന്താണ്? അന്ത്യജീവം. അതാണ് ദ്വിതീയം വസ്തുന്തരം പ്രാപ്തം പ്രതിഷിദ്ധ്യത അദ്വിതീയം ഇതി നാസി ദ്വിതീയം വസ്തുന്തരം വിദ്യതീയം. അവിടെ അദ്വിതീയമായിരുന്നു, സന്മാത്രമായിരുന്നു കേവലം. നിഷേധിക്കാൻ വയ്യാത്തതുകൊണ്ട് അതിനെ അംഗീകരിക്കേണ്ടി വരുന്നു. അവിടെ ഞാൻ മാത്രം, എന്റെ അറിവും അറിവില്ലായ്മകളും ഒന്നും അവിടെ ഇല്ല. ഇതാണ് അദ്വിതീയത്തിന്റെ പ്രയോജനം. അതുകൊണ്ട് ആത്മാവിന്റെ അദ്വിതീയത്വം ദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസമുണ്ടല്ലോ, അത് സൂക്ഷ്മ ദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടും. ആത്മാവിന്റെ അനന്യത്വം അത് സൂക്ഷ്മ ദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസമുണ്ടല്ലോ, അത് മൃദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടും. അതിനാണ് രണ്ട് ദൃഷ്ടാന്തം. അനന്യത്വം ബോധ്യപ്പെടാൻ പ്രയാസമാണ്, കാരണം സൂക്ഷ്മത്തിൽ നിന്നും ഉണർന്നു വന്നിട്ട് ഇതെല്ലാം ആ സുപ്തനായ ഞാനാണെന്ന് പറയാൻ പ്രയാസമാണ്. കാരണം ഇവിടെ ഇതെല്ലാം എന്നിൽ നിന്ന് തികച്ചും ഭിന്നമായി അനുഭവപ്പെടുന്നു. ഞാനും നീയും എല്ലാം വേറെ വേറെ അനുഭവപ്പെടുന്നു. മൃത്തും പാത്രവും പോലെ അത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ അനന്യത്വം സൃഷ്ടി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് അതിലൂടെ മനസ്സിലാക്കും. പരമാർത്ഥം അതാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ പ്രയോഗിച്ചതെന്നാണ് അദ്വിതീയം. അപ്പോൾ അവിടെ ആ സൃഷ്ടിക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ ജാഗ്രതത്തിന് മുമ്പ് സദൈവ സത്ത് മാത്രമായിരുന്നു. അത് ഏകമാണ്, അദ്വിതീയമാണ്, ഏവ തന്നെ. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. അതാണ് ശേതകനോട് പറയുന്നത്, തത് ആദ്വിതീയമായിരിക്കുന്ന അത് തോമസി അല്ലയോ ശേതക, നീ അതാണ്, ഇതല്ല. അപ്പൊ നീ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊന്നും അല്ല. അവിടെ നോക്ക് പറയാം, നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയമല്ല, അങ്ങനെയൊക്കെ വേണമെന്ന് പറയാം. പിന്നെന്താണ്, സന്മാത്രമാണ്, ഇതല്ലാതെ അതിനെ ബോധ്യപ്പെടാൻ വേറെ നമുക്ക് പ്രപഞ്ചത്തിൽ ദൃഷ്ടാന്തവും അതുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത്. കാരണം ഇത് ആയിരം തവണ ആവർത്തിച്ചു കഴിഞ്ഞാലും ജാഗ്രതത്തിലെ അനുഭവം അങ്ങനെ, ഞാനിതാണ്. ആ കേവലം സന്മാത്രമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അഹംബുദ്ധി ഉണരുന്നു, ഞാനെന്നുള്ള ബോധം വരുന്നു. ഞാനെന്നുള്ള ബോധം വന്നു, അതോടൊപ്പം തന്നെ ഇതം ബോധം, ഇവിടെ പറഞ്ഞതോ ഇതം വൃത്തി, ഇതം ബോധം, ഇതെന്നുള്ള ബോധം വരുന്നു. അപ്പൊ ഞാൻ ഇത്, അത് രണ്ടും കൂടി കലരുന്നു. അധ്യാസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് ജാഗ്രതത്തിനോടൊപ്പം ഇത് വരും, ഇത് തന്നെ ജാഗ്രത. ഇതിൽ നിന്ന് വേറിട്ടൊരു അനുഭവമില്ല, ജാഗ്രതത്തിനുണ്ടാകത്തുമില്ല ജാഗ്രത. അതുകൊണ്ടാണ് ഇതിനെ സുഷുപ്തിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഇതിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പാണ്, അസ്തിത്വത്തിന്റെ കേവലമായ നിലനിൽപ്പ്. അവിടെ എന്താണ് ഈ അഹം ഇതം ബുദ്ധിയുടെ താതാത്മ്യം അവിടെ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പ്രപഞ്ചാനുഭവം, അഹം ഇതം ബുദ്ധിയുടെ താതാത്മ്യമാണ് പ്രപഞ്ചാനുഭവം. ഈ പ്രപഞ്ചാനുഭവം അവിടെ ഇല്ല, അവിടെ കേവലമായ സന്മാത്രം. ഇത് ജാഗ്രത്തിൽ ഈ ജാഗ്രതയോട് താതന്യപ്പെട്ടിരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പുറകിലേക്ക് പോയത്. സത് ഇനി സൃഷ്ടിയെ കുറിച്ചുകൂടെ പലതരത്തിൽ പല ദൃഷ്ടാന്തങ്ങളിലൂടെ വിശദീകരിക്കും. അതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു ഈ സുഷൃപ്തിയിലെ സത്താണ്, ഉണ്മയാണ്. അതിനനുസരിച്ചാണ് ഇവിടുത്തെ ഇനി വരുന്ന ഭാഗങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് അതിന് തത്തായി ഗ്രഹിക്കണം. തത്വമസ്തിയിലെ തത്തായിട്ട് അത് ആ അവസ്ഥ, അസുഷൃപ്തി അവസ്ഥ അല്ലെങ്കിൽ സൃഷ്ടിക്ക് മുമ്പുള്ള കാരണാവസ്ഥ അതാണ്. നീ ഇതല്ല എന്ന് പറയുമ്പോൾ മാത്രമേ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഇത് അനുഭവത്തിനും യുക്തിക്കും ഒക്കെ നിരക്കുന്ന രീതിയിൽ ഇവിടെ ആചാര്യൻ വിശദീകരിച്ചാൽ നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പ്രയാസം. അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നതിന് കാര്യം എന്താണ്? ഒരു പ്രധാനമായ കാര്യം ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസം വരുന്നതുകൊണ്ടാണ്, ഇതിനെ മറ്റു തരത്തിൽ ചിന്തിച്ച് ധരിച്ചു പോയതുകൊണ്ടാണ്. അതാണ് നമുക്ക് വരുന്ന ഒരു പ്രതിബന്ധം തത്വഗ്രഹണത്തിൽ. ഇനി അത് മാറി വരണം. ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് എങ്ങനെയാണോ ധരിച്ചിരുന്നത് ആ ധാരണകൾ മാറുന്നു. ഈ വിഷയം സ്വയം പ്രതിബന്ധത്തെ സൃഷ്ടിക്കത്തില്ല. തത്വമസി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല. അത് തത്വബോധത്തെ നൽകുന്ന, പക്ഷെ തത്വമസിക്ക് മുമ്പ് ഈ തത്വമസിയെ മറ്റു പലതരത്തിലും ധരിച്ചിരുന്നു. ഇതെല്ലാം പ്രതിബന്ധമായി വരും. അപ്പോൾ ആ പ്രതിബന്ധങ്ങളെ നിരാകരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ചർച്ചകളെല്ലാം. അതിൽ വൈശേഷിക പക്ഷത്തെ എടുത്തിട്ടാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. വൈശേഷിക പക്ഷേ വി സമാനാധികരണയും സർവസ്യോപദ്ധ്യതയും ഇവിടെ ശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സദേവ സൗമ്യ ഏകമേവാദ്വിതീയം ഇനി അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ സൃഷ്ടി ഇപ്പൊ ഭാഷ്യകാരൻ പറഞ്ഞെങ്കിലും ശ്രുതി തന്നെയുള്ള ദൃഷ്ടാന്തമാണ്. ഭാഷ്യകാരനത് തത്വമസിയുടെ വ്യാഖ്യാനമാണ്, തത്പദം വ്യാഖ്യാനിക്കാൻ തുടങ്ങി എന്നുള്ളത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. പക്ഷെ വിഷയം ചർച്ച ചെയ്യുന്നതാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാര്യം പറയുന്ന അതുപോലെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് നിയമമില്ലല്ലോ. ഓരോരുത്തരും അവരവരുടെ സംസ്കാരം അനുസരിച്ച് അവനവന്റെ വാസനയ്ക്കനുസരിച്ച് മനസ്സിലാക്കും. അങ്ങനെ ഇതിനെ വേറിതിരുത്തി മനസ്സിലാക്കിയവരെയാണ് വൈശേഷികന്മാരെന്ന് പറയും. അവർക്കറിയാം സത്തിനെ ആർക്കും നിഷേധിക്കാൻ വയ്യ. പക്ഷെ ഈ സത്തിന്റെ സ്വരൂപം എന്താണ്? നമ്മുടെ അദ്വൈതയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്താണ്? അദ്വൈതിയുടെ ചിന്ത മുഖ്യമായും സ്വ അനുഭവത്തെ മുൻനിർത്തിയിട്ടാണ്. സ്വ അനുഭവം എന്ന് പറയുമ്പം ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന ഈ മൂന്ന് അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്തയാണ് അദ്വൈതിയുടെ ചിന്ത. മറ്റ് ദാർശനികന്മാരും ഭൗതികവാദികളും എല്ലാം ചിന്തിക്കുന്ന എന്താണ്? ജാഗ്രതത്തിലെ ഭൗതിക വിഷയങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ചിന്തയാണ്. അതാണ് വൈശേഷികന്മാർ സപ്തപദാർത്ഥങ്ങളായി പ്രപഞ്ചത്തെ വിഭജിച്ചു, നൈയായികന്മാർ ഷോഡശ പദാർത്ഥങ്ങളായി വിഭജിച്ചു, സംഖ്യന്മാര് ചതുർവിശ്വ തത്വമായിട്ട് വിഭജിച്ചു. ഈ തത്വവിഭജനങ്ങളെല്ലാം മുഖ്യമായിട്ടും ആത്മാവാദത്തിന്റെ ഒരു വിഷയമായി വരുമെങ്കിലും മുഖ്യമായും ജാഗ്രത അനുഭവത്തിന് വിഷയമായിരിക്കുന്ന പദാർത്ഥങ്ങളെ ആശ്രയിച്ചിട്ടാണ്. പദാർത്ഥ ചിന്തയാണ് അവരെ സംബന്ധിച്ച്. അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അദ്വൈതം പദാർത്ഥ ചിന്തയല്ല, അത് സ്വ അനുഭവത്തെ ആശ്രയമായിട്ടുള്ള ചിന്തയാണ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അനുഭവങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് അതിന് ആത്മനിഷ്ഠമായ ചിന്ത എന്ന് പറയുന്നത്. അനുഭവമാണ് തന്റെ സ്വരൂപം. അതുകൊണ്ട് അനുഭവനിഷ്ഠമായ ചിന്ത അല്ലെങ്കിൽ ആത്മനിഷ്ഠമായ ചിന്ത. മറ്റോ അങ്ങനെയല്ല, വേദ്യമായ അനുഭവവിഷയമായ വിഷയനിഷ്ഠമായ ചിന്തയാണ് ബാക്കിയുള്ളവർക്ക്. വൈശേഷികന്മാരും അങ്ങനെ, അവരും സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവർ ധരിച്ചിരിക്കുന്ന എന്താണ്? കാരണം അവർ സത്യ തന്നെയല്ല അന്വേഷിക്കുന്നത്, ബാക്കിയുമായി. എന്തുകൊണ്ടത് അവിടെ അനുഭവപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിൽ സർവത്ര ഉണ്മ അനുഭവപ്പെടുന്നുണ്ട്. അതിന് മുൻതൂക്കം കൊടുത്ത് ചിന്തിക്കുന്നു. അതുകൊണ്ട് അവരെന്ത് പറയുന്നു? സത്സാമാനാധീരണം സർവസ്യ ഉപപദ്യതേ. ദ്രവ്യഗുണാദിഷു സശബ്ദ ബുദ്ധി അനുകൂലത്തേഹി. അവർ പറയുന്നത് സത്തം എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥം തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട്. അതിനവർ പദാർത്ഥം എന്ന് പറയുന്നു. അത് ദ്രവ്യം, ഗുണം, കർമ്മം, ഈ മൂന്നിനും ഇരിക്കുന്ന ഒരു പ്രത്യേക വസ്തുവാണ്. അത് ദ്രവ്യത്തിലിരിക്കുന്നത് കൊണ്ടാണ് വസ്തുവുണ്ട്, പുസ്തകമുണ്ട്, മേശയുണ്ട് എന്നൊക്കെ അറിയുന്നത്. അത് ദ്രവ്യഗുണ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. ദ്രവ്യം എന്ന് പറയുമ്പോൾ പ്രതിവ്യാധികൾ, ഗുണമെന്ന് പറയുമ്പോൾ രൂപരസ സ്പർശാദികൾ, കർമ്മം എന്ന് പറയുമ്പോൾ ചലനം, ചലനമസ്ഥി എന്ന് പറയുന്നു. കർമ്മ അസ്ഥി, രൂപമസ്ഥി. കർമ്മ അസ്ഥി എന്ന് പറയുമ്പോൾ കർമ്മത്തിലിരിക്കുന്നു. രൂപം അസ്ഥി എന്ന് പറയുമ്പോൾ രൂപത്തിലിരിക്കുന്നു. പൃഥ്വി അസ്ഥി എന്ന് പറയുമ്പോൾ പൃഥ്വിയിലിരിക്കുന്നു. സർവത്ര സത്യം തലതിരിഞ്ഞു പോയി അവർ ചിന്തിച്ചെടുത്ത്. അദ്വൈതി എന്താണെന്ന് പറയുന്നത്? ആ സത്തയിൽ ഈ പദാർത്ഥങ്ങൾ ഇരിക്കുന്നു, ഇതിന്റെ ആധാര സത്തയാണ്. വിശേഷം എന്താണെന്ന് പറയുന്നത്? പദാർത്ഥങ്ങളിൽ സത്തയിരിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ദ്രവ്യഗുണ കർമ്മങ്ങളിൽ സത്ത. അദ്വൈതി പറയുന്നത് സത്തയിൽ ദ്രവ്യഗുണ കർമ്മങ്ങളല്ല സർവവും. വൈശേഷികം ദ്രവ്യഗുണകർമ്മം മൂന്നിന് മാത്രമേ സത്യ അംഗീകരിക്കുന്നുള്ളൂ. സത്തയ്ക്ക് നേരിട്ട് ബന്ധം ഈ മൂന്നുമായിട്ടേ ഉള്ളൂ. അദ്വൈത പറയുന്ന എന്താണോ, ഈ പ്രപഞ്ചം സർവ അനുഭവങ്ങളും സത്തയിൽ സ്ഥിതി ചെയ്യുന്നു. ആ സത്ത തന്നെയാണ് ചിത്ത്, രണ്ടല്ല. അത് ചിത്തായും സത്തായും സർവത്തിനും ആശ്രയമായിരിക്കുന്നു, ആധാരമായിരിക്കുന്നു, സർവാധാരമായിരിക്കുന്നു. അത് മനസ്സിലാക്കാത്തുള്ളൂ വൈശേഷിക പക്ഷേ സസമാന സർവസ്യബോധ്യത ദ്രവ്യഗുണു സശബ്ദ ബുദ്ധി അനുഭവത്തെ സദ്രവ്യം സൻ ഗുണ സത് കർമ്മ ഇത്യാദി ദർശന. അതുപോലെ ബാഹ്യമായ അനുഭവത്തെ, ആത്മനിഷ്ഠമായ ചിന്തയല്ല, ബാഹ്യമായ അനുഭവത്തെ ആശ്രയിച്ചവർ പറയുന്നു സദ്രവ്യം സൻ ഗുണ സത്കർമ്മ എന്നുള്ള അനുഭവമുണ്ട്. ദ്രവ്യഗുണാദിഷു സശബ്ദ ബുദ്ധി അനുഭവത്തെ ഹേ സദ്രവ്യം സൻ ഗുണ സത്വം ഇത്യാദി ദർശന പറയുന്നു. സിദ്ധാന്തി പറയുന്നു, ശരി നിങ്ങളങ്ങനെ ചിന്തിക്കുന്നു, പക്ഷെ സത്യം ഏവം സ്യാദ് ഇദാനീം പ്രാഗുത്പത്തേ സത്യം ഏവം സ്യാദ് ഇദാനീം പ്രാഗുത്പത്തേ നിവേദം കാര്യം സദൈവ ആസീത് ഇത്യഭ്യുമതി വൈശേഷികൈ പ്രാഗുത്പത്തേ കാര്യസ്യ അസത്വ അഭ്യുമാ.